ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. തിരുവചനത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡ് ബാധയിൽ മനസ്സുലഞ്ഞ് വലഞ്ഞ് ഒരുപക്ഷേ പുറമെയുള്ള ആരെയും കാണാൻ പറ്റാതെ ഏകാന്തതയിൽ മനസ്സ് തന്നിരിക്കുന്നവരാണ് നിങ്ങൾ പലരും. ഈ കോവിഡ് വൈറസ് ലോകത്തെ മുഴുവനും ബന്ധിച്ചിട്ടിരിക്കുന്നു. എല്ലാവരെയും ജയിലിലാക്കിയിരിക്കുകയാണ്. അവരവരുടെ വീടുകളിൽ, അവരവരുടെ സ്ഥാപനങ്ങളിൽ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് മനുഷ്യനിന്ന് കഴിയുന്നത്. എല്ലാവരും ആശങ്കാകുലരാണ്. ഈ സാഹചര്യത്തിൽ മനസ്സ് നൊന്ത് വിഷമിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തിരുവചനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബാധയും മാറും, എല്ലാ അനർത്ഥങ്ങളും നീങ്ങും. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഫലമേൽപ്പിക്കാം. നമ്മുടെ ആയുസ് നമ്മുടേതല്ല, കർത്താവായ യേശുവിൻ്റേതാണ്. യേശു തന്ന ജീവിതം, യേശുക്രിസ്തു തന്നതായ ആയുസ്, യേശുക്രിസ്തു തന്നതായ ആരോഗ്യം, യേശുക്രിസ്തു തന്നതായ സൗഖ്യം, യേശുക്രിസ്തു തന്നതായ സംരക്ഷണം, ഇതാണ് നമ്മുടെ ബലം. നമ്മുടേതായിട്ട് ഒട്ടും നമുക്ക് ബലമില്ല. നാം എല്ലാം നിസ്സഹായരാണ്. നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാൻ, ബുദ്ധിമാൻ, നീതിമാൻ, ഈ മൂന്ന് വിഷയങ്ങളാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഭാഗ്യവാൻ ആരാണെന്നും ബുദ്ധിമാൻ ആരാണെന്നും നാം വിശദമായി തിരുവചനത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. നീതിമാൻ ആരാണ് എന്ന് നാം ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് തുടർന്ന് ചിന്തിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 15:14-25 നമുക്ക് വായിച്ചു കേൾക്കാം. മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ഇയ്യോബിൻ്റെ പുസ്തകം 25:4. മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും?
സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും?
സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലുള്ള ഈ ചോദ്യത്തിൻ്റെ മറുപടി 100 ശേഷം അപ്പോസ്തലനായ പൗലോസ് നൽകി. മർത്യൻ നീതിവാനാകുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിവാനായിരിക്കുന്നത് എങ്ങനെ? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിവാനാകും എന്ന ചോദ്യം, അത് തലമുറകളിലൂടെ വ്യാപിച്ച് വന്ന് 100 ശേഷം അപ്പോസ്തലനായ പൗലോസ് അതിന് മറുപടി നൽകി. അതാണ് റോമർക്കെഴുതിയ ലേഖനം 5:7. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 5:7, 3:24.
നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
റോമർക്കെഴുതിയ 5:1 വായിക്കാം.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
റോമർ ലേഖനം 3:24. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. മർത്യൻ എങ്ങനെ നീതിവാനാകും? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. റോമർ 3:24.
അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്.
ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സൗജന്യമായ നീതീകരണം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. എത്ര വ്യക്തമായും കൃത്യമായിട്ടുമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടും. നീതിവാനാകാനുള്ള മാർഗം അതാണ്. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപമേശാത്ത കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, നമ്മുടെ പാപം വഹിച്ചു, സൗജന്യമായി നമ്മെ നീതീകരിച്ചു. നമ്മുടെ യാതൊരു യോഗ്യതയും കൊണ്ടല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ. സ്തോത്രം. നാം വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം? ഇബ്രായ ലേഖനം 11:1 വായിക്കുമ്പോൾ കാണാം എന്താണ് വിശ്വാസം. ഇബ്രായർ 11:1, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. ഇബ്രാഹിം 11:1.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു.
ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. നാം കുറ്റവാളികളാണ്. നമുക്ക് മോചനത്തിന് യാതൊരു മാർഗവുമില്ല. നാം പൈശാചികൻ്റെ തടവറയിലാണ്. നാം സാത്താൻ്റെ ജയിലിലാണ്. നാം കുറ്റവാളികളാണ്. എന്നാൽ നാം ആശിക്കുന്നു ഈ ജയിലിൽ നിന്ന് മോചനം കിട്ടണമെന്ന്. സാത്താൻ്റെ തടവറയിൽ നിന്ന് മോചനം കിട്ടണമെന്ന് നാം ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്നു ക്രിസ്തു നമുക്ക് മോചനം തരുമെന്ന്. ക്രിസ്തു തന്നെ നമുക്ക് മോചനം തരുവാനായി ക്രൂസിൽ മരിച്ചുവെന്ന്. അത് വിശ്വാസമാണ്. നമ്മെ മോചിപ്പിക്കുവാൻ ക്രിസ്തു ക്രൂസിൽ കെട്ടപ്പെട്ടവനായി, ആണികളാൽ ബന്ധിതനായി. സ്തോത്രം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമുക്ക് വേണ്ടി പാപമായി തീർന്നു. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. മോചനം വേണമെന്ന് ആശിച്ചു, അത് സൗജന്യമായി ക്രിസ്തു തരുമെന്ന് നാം വിശ്വസിക്കുന്നു. കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാകുന്നു. നാം കണ്ടില്ല, നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ, അവിടുത്തെ ക്രൂശുമരണം മൂലം, അവിടുത്തെ രക്തം ചിന്തിയത് മൂലം എനിക്ക് മോചനം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ എഴുതിയ 2:5-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി.
പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കപ്പെട്ട മിശിഹ. സ്തോത്രം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. സ്തോത്രം. ക്രിസ്തു പാപമാക്കപ്പെടുകയാണ് ചെയ്തത്, പാപിയാക്കപ്പെടുകയല്ല ചെയ്തത്. പാപമാക്കപ്പെട്ടു, സമൂലം പാപമാക്കപ്പെട്ടു. സമൂലം അടിയേറ്റ് തകർന്നു, ആണികളിൽ ബന്ധിതനായി ക്രൂശിന്മേൽ കിടന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തു നമുക്ക് വേണ്ടി പാപമൊക്കെപ്പെട്ടു, നമ്മുടെ പാപമെല്ലാം ക്രിസ്തു ഏറ്റു. അങ്ങനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയായി. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ നാം നീതീകരിക്കപ്പെട്ടു. ഇത് വിശ്വാസത്താൽ നാം സ്വീകരിക്കുകയാണ്. വിശ്വാസത്താലാണ് സ്വീകരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ അത് കൈക്കൊള്ളുമ്പോൾ അത് നമുക്ക് അനുഭവമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തൊരു മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വചനത്തിൻ്റെ ഈ വാതിൽ നമുക്ക് തുറന്നു കിട്ടുമ്പോൾ നാം ഭാഗ്യശാലികളാണെന്ന് നമുക്ക് മനസ്സിലാകും. വചനത്തിൻ്റെ വാതിൽ, ഇതുവരെയും നമുക്കറിയാൻ വയ്യായിരുന്ന അകത്തെ രഹസ്യം, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം കർത്താവ് നമുക്ക് വാതിൽ തുറന്ന് കാണിച്ചു തന്നിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. ക്രിസ്തു തന്നെയാണ് വഴി. ആ വഴി, ഇത് എൻ്റെ സഹോദരങ്ങളെ, നാം പ്രസംഗം കേട്ടതിനല്ല, അനുഭവിക്കണം. ആ വഴി ക്രിസ്തു തന്നെ വഴി. അവൻ നമുക്ക് വഴി തുറന്നു തന്നിരിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി തുറന്നു തന്നിരിക്കുന്നു. സ്തോത്രം. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ക്രിസ്തു വഴി തുറന്നു തന്നിരിക്കുന്നു. വഴി ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ തിരുവിലാവ് തുറന്നതിൽ കൂടെ അവൻ ദേഹമെന്ന തെരശ്ശീൽ ചീന്തി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വഴി തുറന്നു തന്നിരിക്കുന്നു. ഇബ്രായ ലേഖനം 10-ാം അധ്യായം എടുക്കാം. ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം കാണുന്നു, നമുക്ക് അവൻ വഴി തുറന്നു തന്നിരിക്കുന്നു. സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കാം.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക.
സ്തോത്രം. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. സ്തോത്രം. വിശ്വാസമാണ് അടിസ്ഥാനം. വിശ്വാസം എന്താണത്? ക്രിസ്തു നമുക്ക് ഒരു ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ജീവനുള്ള പുതുവഴി അതെങ്ങനെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു? തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി, തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും സ്തോത്രം. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ധൈര്യം നമുക്ക് തന്നിരിക്കുന്നു, പ്രാഗൽഭ്യം നമുക്ക് തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നാം നേടിയതല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, നമ്മുടെ ഉപവാസം കൊണ്ടല്ല. സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പൊതുവഴി ക്രിസ്തു സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അതെവിടെ? തൻ്റെ ദേഹം തിരശ്ശീലിൽ കൂടി. ആ ദേഹം തിരശ്ശീല ചീന്തി. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള തിരശ്ശീല ചീന്തപ്പെട്ടു. സ്തോത്രം. അതൊരു പ്രതീകമാണ്. അത് സംഭവിച്ചതെന്താണ്? ജീവനുള്ള ക്രിസ്തുവിൻ്റെ ദേഹം തിരശ്ശീല ചീന്തുകയായിരുന്നു. അതിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധിക്കുകയായിരുന്നു. സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇബ്രായ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം. ഇബ്രായ ലേഖനം 4:14 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല.
നമുക്കുള്ള മഹാപുരോഹിതനായ ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സഹതാപം കാണിക്കുന്നവനാണ്.
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്.
പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും
തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി
നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക.
സ്തോത്രം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. സ്തോത്രം. പാവൊഴിയെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണവൻ. നമുക്കുള്ള മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു. മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. പാപമാക്കപ്പെട്ട മിശിഹ. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നിയല്ല, അത് വിശ്വാസത്താലാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളു തുറന്ന് ഈ മഹാസ്തുതി മനസ്സിലാക്കുക. നീതികെട്ടവനായ ഞാൻ നീതിമാനായ ക്രിസ്തുവിൻ്റെ തിരുശരീരമാകുന്ന തിരശീല ചീന്തി അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സൗജന്യമായി പ്രാപിക്കുകയാണ്. സ്തോത്രം. അതെൻ്റെ നീതി പ്രവൃത്തികളാലല്ല, എൻ്റെ മനോഗുണ പ്രവൃത്തികളാലല്ല, എൻ്റെ സൽഗുണങ്ങളാൽ ഒന്നിനല്ലവല്ല. കാരണം ഒന്നും എന്നിലില്ല, സൽഗുണങ്ങളൊന്നും എന്നിലില്ല, നീതി പ്രവൃത്തികളൊന്നും എന്നിലില്ല. ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്നാൽ ക്രിസ്തു എൻ്റെ പാപം വഹിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദേഹം തിരശ്ശീല ചീന്തി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ എനിക്ക് വഴി തുറന്നിരിക്കുന്നു. അതാണ് ഇബ്രായ ലേഖനം 7:7 26 നാം വായിക്കുന്നത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്.
പവിത്രൻ,
നിർദോഷൻ, നിർമ്മലൻ,
പാപികളോട്
വേർപെട്ടവൻ,
സ്വർഗത്തേക്കാൾ
ഉന്നതനായി തീർന്നവൻ.
ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്ത പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ.
സ്തോത്രം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്വർഗായ സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത അത്യുന്നതനായ ദൈവപുത്രൻ. സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനുള്ളൊരു പുതുവഴി സൃഷ്ടിച്ചു. ഇത് വിശ്വാസത്താണ് സ്വീകരിക്കുക. നാം ഒട്ടും തളരേണ്ട ആവശ്യമില്ല, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിതാ ഒരു പുതിയ വഴി അവിടുന്ന് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. തൻ്റെ ദേഹം തിരശീല ചീന്തി പുതിയ വഴി നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. സ്തോത്രം. അത് വിശ്വസിക്കുന്നവനാണ് നീതീകരണം ലഭിക്കുന്നത്, നീതിമാനായിത്തീരുന്നത്. അതാണ് Romans 5:1 പറഞ്ഞത്. വിശ്വാസത നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം. ദൈവത്തോട് സമാധാനം, സ്തോത്രം. സമാധാനം മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, ദൈവത്തോട് സമാധാനം. രണ്ട്, ദൈവത്തിൻ്റെ സമാധാനം. മൂന്ന്, മനുഷ്യരോട് സമാധാനം. സ്തോത്രം. മൂന്ന് വിധത്തിലുണ്ട് സമാധാനം. ദൈവത്തോട് സമാധാനം, അത് ക്രിസ്തു നമുക്ക് നേടിത്തന്നു. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ സമാധാനം, അതാണ് യോഹന്നാൻ സുവിശേഷം 14:27 വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ സമാധാനം. നാം സമാധാനമില്ലാത്തവരാണ്, നാം തളരുന്നവരാണ്, നാം ഭയപ്പാടോട് കഴിയുന്നവരാണ്, നാം കലങ്ങുന്നവരാണ്. എന്നാൽ നമുക്ക് വ്യക്തമായി ദൈവം അരുളപ്പാട് തരുന്നു. കർത്താവ് തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ യോഹന്നാൻ സുവിശേഷം 14:27 വാക്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം എന്താണെന്ന് പറഞ്ഞു തരുന്നു.
സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്.
ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം. ഈ ലോകത്തിൽ കിട്ടുന്നതായ സമാധാനമല്ല. ഈ ലോകത്തിൽ ഏതെങ്കിലും നല്ല സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ സമാധാനം, ഈ ലോകത്തിൽ നല്ല ഭക്ഷണം ലഭിക്കുമ്പോൾ സമാധാനം, ഈ ലോകത്തിൽ നല്ല കിടപ്പാടം ലഭിക്കുമ്പോൾ സമാധാനം, ഈ ലോകത്തിൽ നല്ല വരുമാനം ലഭിക്കുമ്പോൾ സമാധാനം, അതല്ല ക്രിസ്തു തരുന്ന സമാധാനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സ്തോത്രം. അടുത്ത വാക്യം,
നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്.
നിങ്ങൾ ഈ എൻ്റെ സമാധാനം പ്രാപിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറും, ഭ്രമം മാറും, കലക്കം മാറും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കലക്കം മാറും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. കാരണം എൻ്റെ സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ ആദ്യകാല അപ്പോസ്തലന്മാർ രക്ഷാക്ഷികളായി തീർന്നത്. പിൽക്കാലത്തും ഇതായി അടുത്ത കാലത്ത് വരെയും നാം കാണുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ കാണുന്നു, അനേകം അനേകം വിശുദ്ധന്മാർ രക്ഷാക്ഷികളായി തീർന്നു, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഞാൻ ഒരു TVയിലൊരു ചിത്രം കണ്ടു, ന്യൂസിലൊരു ചിത്രം കണ്ടു. ഏതാണ്ട് 14 പേരെയാണ് തോന്നുന്നു, 14 പേരെ നേരത്തെ നിർത്തിയിരിക്കുന്നു. അവരെ നിർത്തി നിർത്തിയിട്ട് അവരോട് കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞിരുന്നു. ഒരു പടയാളി അവർ ഓരോരുത്തരായിട്ട് കഴുത്ത് വെട്ടുന്നു. ക്രിസ്തുവിന് വേണ്ടി മരണം മരിക്കുന്ന വിശുദ്ധന്മാർ, സ്തോത്രം. പടയാളികൾ അവരെ പിടികൂടി അവരെ കൊണ്ടുവന്ന് നിരത്തി നിർത്തി. അവർക്കറിയാം കൊല്ലാൻ പോവുകയാണെന്ന്. പക്ഷേ അവർ വിശ്വാസം തിരിച്ചില്ല. സ്തോത്രം. സമാധാനം അവരുടെ ഹൃദയത്തിലുണ്ട്. മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്, ഇത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സമാധാനം, ക്രിസ്തു തരുന്നതായ സമാധാനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ വാക്യം യോഹന്നാൻ 16:33 എന്ത് പറയും നമുക്ക് നോക്കാം.
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്,
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്,
എങ്കിലും
ധൈര്യപ്പെടുവിൻ.
ഞാൻ
ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സമാധാനം, സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം. ദൈവത്തോട് സമാധാനം പ്രാപിച്ചാൽ ദൈവത്തിന് സമാധാനം ലഭിക്കും. സ്തോത്രം. ദൈവത്തോട് നിരപ്പായാൽ ദൈവത്തിന് സമാധാനം ലഭിക്കും. ദൈവത്തിന് സമാധാനം ലഭിച്ചാൽ നമുക്ക് മനുഷ്യരോട് സമാധാനം ഉണ്ടാകും. സ്തോത്രം. എബ്രായ ലേഖനം 12:14 വായിക്കാം. മനുഷ്യരോട് സമാധാനം ഉണ്ടാകും, എല്ലാവരോടും സമാധാനം ഉണ്ടാകും, എല്ലാവരോടും നിരപ്പാകും. ആരോടും പിണങ്ങിയിരിക്കുകയില്ല, ആരോടും വഴക്കുണ്ടായിരിക്കുകയില്ല, ആരോടും പിണങ്ങിയിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12:14
എല്ലാവരോടും സമാധാനം ആചരിച്ച്,
എല്ലാവരോടും സമാധാനം ആചരിച്ച്
ശുദ്ധീകരണം
പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എല്ലാവരോടും സമാധാനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. പ്രിയപ്പെട്ടവർ, സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം വേണമോ? എല്ലാവരോടും സമാധാനം ആചരിച്ചുകൊള്ളുക, ആരോടും പിണങ്ങിയിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ആരോടും പിണങ്ങിയിരിക്കരുത്, ആരോടും, ആരോടുള്ളിൽ കയ്പുണ്ടായിരിക്കരുത്, ആരോടും വൈരാഗ്യം ഉണ്ടായിരിക്കരുത്, ആരോടും പകയുണ്ടായിരിക്കരുത്, ആരെക്കുറിച്ച് ഏഷണി പറയരുത്, ആരെക്കുറിച്ച് ദൂഷണം പറയരുത്, ദൂഷണം ചിന്തിക്കരുത്. സ്തോത്രം. എല്ലാവരെയും സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെയും സാധിക്കുമോ? സാധിക്കും. സ്തോത്രം. നമ്മളോട് തെറ്റ് ചെയ്തവരെ എല്ലാവരോടും നാം ക്ഷമിക്കുന്നു. തെറ്റ് ചെയ്ത എല്ലാവരോടും നാം ക്ഷമിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ കയ്പുണ്ടായിരിക്കുകയില്ല. അവർ തെറ്റ് ചെയ്തവരായിട്ട് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരോട് സ്നേഹം മാത്രമായിരിക്കും. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ക്രിസ്തുവിൻ്റെ സമാധാനം ലഭിച്ചാൽ, ദൈവത്തോട് സമാധാനം പ്രാപിച്ച് ദൈവത്തിൻ്റെ സമാധാനം ലഭിച്ചാൽ നമുക്ക് എല്ലാവരോടും സമാധാനം ഉണ്ടാകും. അപ്പോൾ പിന്നെ വീടുകളിൽ വഴക്കുകളുണ്ടാവില്ല, ഭാര്യയും ഭർത്താവും ഭിന്നിച്ചിരിക്കുകയില്ല, പിന്നെ ഡൈവോഴ്സ് എന്നുള്ളത് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ വീട്ടിൽ കലഹം ഉണ്ടാവുകയില്ല. അമ്മയമ്മയും മരുമകളും തമ്മിൽ സ്നേഹമാകും. അമ്മയമ്മ മരുമകളെ സ്വന്തം മോളെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യും. മരുമോൾ അമ്മയമ്മയെ സ്വന്തം പെറ്റമ്മയെ പോലെ കാണുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. മാതാപിതാക്കളും മക്കളും ഒന്നായിത്തീരും, ഒരു ഹൃദയമായിത്തീരും. പ്രായോഗികമായ കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ദൈവത്തോട് സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം, എല്ലാവരോടും സമാധാനം. ഇതാണ് നീതിമാനായിത്തീരുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ ലേഖനം 5-ാം അധ്യായം തുടർന്ന് നമുക്ക് വായിക്കാം. റോമർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കാം.
ദൈവത്തോട് സമാധാനം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു.
നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താലാണ് പ്രവേശനം. അകത്തേക്കുള്ള പ്രവേശനം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്കുള്ള പ്രവേശനം എന്തൊരു മഹാഭാഗ്യമാണ്. വിശ്വാസത്താൽ, കൃപയാൽ, കൃപയുടെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു.
നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു.
നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു.
അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ
ക്രിസ്തു തക്ക സമയത്ത്
അഭക്തർക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. നാം ബലഹീനരായിരുന്നു, നാം അഭക്തരായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു.
നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്തോത്രം. നാം പാപികളായിരുന്നു, പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ
നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും.
ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ്. കാരണം തൻ്റെ പുത്രൻ്റെ രക്തം മൂലം നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും.
നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, ദൈവകോപത്തിൻ്റെ പാത്രീഭൂതരായിരുന്നു. എന്നാൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. സ്തോത്രം. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഏകമധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തു ഇടയ്ക്ക് നിന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കുരിശിന്മേൽ കിടന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവർ അറിയായിയല്ലോ, ക്ഷമിക്കണമേ. ക്ഷമയുടെ പാഠം കർത്താവ് ക്രൂശിന്മേൽ വെളിപ്പെടുത്തി. ആരോടും പകയില്ല എന്ന് വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിതാവിനോട് മനുഷ്യനെ നിരപ്പിച്ചു. അകന്നുപോയ മനുഷ്യനെ, ശത്രുവായിപ്പോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ, ബലഹീനായ മനുഷ്യനെ നിത്യനായ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തോട് നിരപ്പാക്കി. സ്തോത്രം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നേരുന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല,
നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു.
ക്രിസ്തു മൂലം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. അവിടെയാണ് സാക്ഷാൽ സ്തുതി പോകുന്നത്, സ്തുതി ഉയരുന്നത്. യോഗ്യതയില്ലാത്ത എനിക്ക് നിത്യനായ ദൈവം നിത്യസ്വർഗത്തിലേക്ക് പ്രവേശനം തന്നിരിക്കുന്നു. തൻ്റെ പുത്രൻ്റെ മരണത്താൽ എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ നീതിയെട്ടവനാണ്. എന്നാൽ നീതിമാനായ ദൈവം, മഹാപരിശുദ്ധനായ ദൈവം എനിക്ക് തൻ്റെ പുത്രൻ്റെ മരണത്താൽ എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ഇത് അനുഭവിക്കുമ്പോഴാണ് നാം നന്ദി കൊണ്ട് നിറഞ്ഞ് സ്തുതിക്കുന്നത്. അതാണ് സ്തുതി. എനിക്ക് അർഹതയില്ലായിരുന്നല്ലോ, എനിക്ക് യോഗ്യതയില്ലായിരുന്നല്ലോ. യാതൊരർഹതയും ഇല്ലാതെ മഹാപാപിയായി ശാപത്തിന് യോഗ്യനായിരുന്ന എന്നെ ശാപങ്ങളിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൽ നിന്ന് വിടുവിച്ച്, ബന്ധനങ്ങളിൽ അഴിച്ച് എന്നെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യനാക്കി തീർത്തു. അർഹതയുണ്ടായിട്ടല്ല പ്രിയപ്പെട്ടവരെ, അർഹതയുണ്ടായിട്ടല്ല. ഇതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ശാന്തമായി ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. അങ്ങനെ ആ അനുഭവത്തിലേക്ക് വന്ന് നാം രോഗിയായി കിടക്കുമ്പോഴാകട്ടെ, മരണത്തോടടുക്കുമ്പോഴാകട്ടെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഭയപ്പെടേണ്ടി വരികയില്ല, നിരാശപ്പെടേണ്ടി വരികയില്ല. മരണം അടുത്ത് വരുന്നു, പേടിക്കേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാം, മരണശൈലിയിൽ കിടക്കുമ്പോൾ, മരിക്കാറായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് ക്രൂസിലേക്ക് നോക്കിക്കൊണ്ട്, ക്രൂസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം, എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഒരു ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചല്ലോ. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. ഞാനോ പാപിയായ മനുഷ്യനാണ്, ഞാനോ അശുദ്ധനായ മനുഷ്യനാണ്. എന്നാൽ നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി നീ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എനിക്ക് ഒരു കാരണവശാലും അർഹതയില്ലാത്ത സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നീ സാധിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. എൻ്റെ കർത്താവേ, അങ്ങനെ ദൈവത്തോട് എനിക്ക് നിരപ്പ് വന്നിരിക്കുന്നു. നിൻ്റെ മരണത്താൽ നിത്യനായ ദൈവത്തോട് എനിക്ക് നിരപ്പ് വന്നിരിക്കുന്നു. അതാണ് നാം പ്രാർത്ഥിക്കുന്നത്. മോറാനേശു മിശിഹ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയരുതേ. കർത്താവേ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചിരിക്കുന്നു. നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണം മാഞ്ഞു പോയി. സ്തോത്രം. ഇതെല്ലാം നാം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണം മാഞ്ഞു പോയി. അതുകൊണ്ട് എൻ്റെ മകനെ നമുക്ക് വേണ്ടി ക്രൂസ് അർപ്പിക്കാൻ പിതാവായ ദൈവം തിരുമനസായി. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നു നിങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട്
നിന്റെ സ്നേഹം
നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം, നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. സ്തോത്രം. അതാണ് പിതാക്കന്മാർ പാടുന്നത്. ക്രോവേശ്രാപ്പീഴതൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ ആദാമ്യരസാത്താൻ മൃതീവ തന്നടിമയിൽ നിന്ന് നേറ്റിടുവാൻ മെയ്യെ ദിയവീരാസ്തോത്രം. ക്രോബേശ്രാപ്പികളുടെ സവിധം വിട്ട് ഈ ഭൂമിയിലേക്ക് അവതരണം ചെയ്തു, തിരുവതാരം ചെയ്തു. ആദാമ്യരെ സാത്താൻ്റെയും മൃതി മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ മെയ്യേന്തിയ ശരീരമെടുത്ത വീരനാം ദൈവമേ, നിനക്ക് സ്തോത്രം. ക്രോബേശ്രാപ്പീഴതൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ ആദമ്യരസാത്താൻ മൃതീവ തന്നടിമയിൽ നിന്ന് നേറ്റിടുവാൻ മെയ്യെ ദിയവീരാസ്തോത്രം. കർത്താവായ യേശു നമുക്ക് നിത്യ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴി തുറന്നു എന്ന് അനുഭവിച്ച പിതാക്കന്മാരാണ് ഇത് പാടിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പാടാറുണ്ട്, പക്ഷേ നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അനുഭവം വരണം. അധരങ്ങളിൽ പോരാ, ഹൃദയത്തിൽ വരണം. ദൈവത്തിന് സ്തോത്രം. ചുണ്ടുകളുടെ പ്രാർത്ഥനകളിൽ പോരാ, ഹൃദയത്തിൻ്റെ ധ്യാനത്തിൽ വരണം. യേശുക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് പുതുവഴി തുറന്നു തൻ്റെ ദേഹം തിരശീല ചെയ്തി തന്നു. ഇത് വിശ്വാസത്താൽ ഞാൻ നീതിമാനായിത്തീരുന്നു, നീതിമാനായിത്തീരുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇയ്യോബിൻ്റെ ചോദ്യം, മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെയെന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ? നീതിമാനാകാം യേശുക്രിസ്തു മൂലം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മൂലം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നത് മൂലം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ തിരക്തത്തിൽ വിശ്വസിക്കുന്നത് മൂലം നീതിമാനായി തീരാം. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നിരിപ്പിൽ നിങ്ങൾക്ക് വിശ്വാസം ആർജിക്കാം, വിശ്വാസം സമാഹരിക്കാം, വിശ്വാസം നിങ്ങൾക്ക് സ്വന്തമാക്കാം. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, വിശ്വസിക്കൂ. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിത്യനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയത്തിൽ കോപിക്കുന്ന ദൈവത്തെ നാം കാണുന്നു, കോപിക്കുന്ന ദൈവം, തീഷ്ണതയുള്ള ദൈവം. ദൈവത്തിന് സ്തോത്രം. അതേ ദൈവം വാസ്തവത്തിൽ നിത്യ സ്നേഹമാണ്. അതാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണെന്നാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. സ്തോത്രം. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ക്രുദ്ധനായി നിൽക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു, കോപിക്കുന്ന ദൈവത്തെ കാണുന്നു. എന്നാൽ ആ ദൈവം ആരാണ് എന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു. ആ ദൈവം സ്നേഹമാണ്, സൗജന്യമായി സ്നേഹിക്കുന്ന സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ സാക്ഷാൽ ജീവൻ്റെ അവകാശികളായിത്തീരുമോ? നിത്യസ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങൾക്ക് ഇന്ന് സാധ്യത ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഭവമാകുന്നുണ്ടോ? നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ദൈവത്തോട് പറയൂ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നന്മയൊന്നുമില്ല, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തിന്മ മാത്രമേ ഉള്ളൂ, കർത്താവേ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, യാതൊരു അർഹതയുമില്ല. എന്നാൽ നാഥ മഹാപരിശുദ്ധനായ ദൈവമേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ, കർത്താവേ പാവമില്ലാത്ത യേശുവേ, നീ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, കർത്താവേ എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നീ സാധിപ്പിച്ചു തന്നിരിക്കുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന യേശു എനിക്ക് വേണ്ടി വഴി തുറന്നിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും, കർത്താവേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും, കർത്താവേ ഇന്നു മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും. ഇല്ല, ഇനി എൻ്റെ ജീവിതത്തിൽ പാവം വരികയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പാവത്തിനിടം കൊടുക്കുകയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കുകയില്ല, ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. അപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും, ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. നിങ്ങൾ ഹൃദയത്തിൽ പറയൂ, തീരുമാനമെടുക്കൂ. അപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ വന്ന് നിങ്ങളെ നിറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് വയഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ നിറയാൻ സാധിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവരണം ചെയ്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. തിരക്തിൻ്റെ മുദ്ര നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരും. അതിന് കർത്താവിൻ്റെ കൃപ നിങ്ങളെ നിരന്തരം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും നാഥ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിന്നെ നീതീകരണത്തിന് മുദ്രയിണയിച്ച് അനുഗ്രഹിച്ച് കർത്താവേ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.